Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Hello, my name is ननु छायामात्रश्चेत् जीवो मशैव प्राप्तः तथा परलोक हिलोकार्जितस्य नैष दोषः. പറഞ്ഞു, യഥാ പുരുഷ ആദിത്യാദയ ആദർശകാദിഷം ഛായാമാത്രനുപ്രവിഷ്ട ആദർശകുതകാദി ദോഷം സംബന്ധ്യതേ. അതിനെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. പുരുഷൻ ആദർശം, കണ്ണാടി, ഉദകം, ജലം, അതിൽ ഛായാമാത്രനുപ്രവിഷ്ടം, ഇവന് പ്രതിബിംബമാണ്. അതുകൊണ്ട് അതിലെ ദോഷങ്ങൾ പുരുഷനെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ജീവൻ പ്രതിബിംബമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രതിബിംബം പോലെ എന്ന് പറഞ്ഞു. രണ്ടായാലും എന്താണോ നിന്ന് ഛായാമാത്രസ്യ ജീവം വൃഷയുക, പ്രതിബിംബമെന്നോ പ്രതിബിംബം പോലെ എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ മുഷായാണ്, മിഥ്യയാണ്. ജീവഭാവം മിഥ്യയാണ്. അങ്ങനെയാണെങ്കിൽ തഥാ പരലോക ഇഹലോകാദിച്ച തസ്യ, അങ്ങനെയാണെങ്കിൽ ഇഹലോകവാസം, പരലോക ഗമനം, കാരണം മുമ്പ് പഞ്ചാംഗിന് വിദ്യയെക്കുറിച്ചും മറ്റും പറഞ്ഞു, ജീവൻ പോകുന്നതും തിരിച്ചു വരുന്നതും ജീവന്റെ സംസാരഗതിയും എല്ലാം വർണ്ണിച്ചു. ഇതെല്ലാം സംബന്ധവും ഇതിനെല്ലാം ചേർത്ത് മിഥ്യ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടങ്ങനെ പറയാൻ കാരണം, കണ്ണാടി നോക്കുന്നവൻ ദുഃഖിക്കുന്നു, പക്ഷെ ജീവൻ ആ കണ്ണാടിയിലെ പ്രതിബിംബത്തിന്റെ സ്ഥാനത്താണെങ്കിൽ ആ പ്രതിബിംബം കേവലം ഒരു പ്രതീതി മാത്രം, അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ജീവൻ ദുഃഖിക്കുമ്പോൾ പ്രതിബിംബം ദുഃഖിക്കുന്നില്ലല്ലോ. ജീവൻ പ്രതിബിംബത്തിന്റെ സ്ഥാനത്താണെങ്കിൽ ജീവനിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പാടില്ല. സാധാരണ ചോദിക്കാറുണ്ട്, ജീവൻ അസത്യമാണെങ്കിൽ, മിഥ്യയാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ജനന മരണങ്ങളൊക്കെ അവിടെ, ജനനവും മരണമൊന്നുമില്ലല്ലോ. ജനന മരണങ്ങളില്ലെങ്കിൽ പിന്നെ പുനർജന്മ അവിടെ, പക്ഷെ ശ്രുതിയിലും മറ്റും പുനർജന്മത്തെ കുറിച്ച് സ്പഷ്ടമായും പറയുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടും? ഒരു ഭാഗത്ത് പറയുന്നത് കണ്ണാടിയിലെ പ്രതിബിംബം പോലെയാണ്, അങ്ങനെയാണെങ്കിൽ പ്രതിബിംബത്തിന് ബിംബത്തിലുള്ള ഒന്നും തന്നെ ഇല്ല. ബിംബം കരയുന്നു, ചിരിക്കുന്നു, പ്രതിബിംബത്തിലൊന്നും സംഭവിക്കുന്നു, വെറൊരു ഛായ നിഴൽ. ജീവന്റെ സ്ഥിതി അതാണെങ്കിൽ ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ, കർമ്മഫലം ഇതൊന്നും ഇല്ലാതാവും. ഇത് വ്യാവഹാരികമായി അനുഭവപ്പെടുന്നുണ്ട്. ഈ വ്യാവഹാരികത എങ്ങനെ സംഭവിക്കുന്നതാണ്? ഇതിനെല്ലാം ബിംബം പോലെ അല്ലെങ്കിൽ പ്രാതിഭാസികമായി സ്വീകരിച്ചു. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിലെ ജലം വാസ്തവത്തിലെ ജലമുണ്ട്, രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. വാസ്തവ ജലം കുടിച്ചാലേ ദാഹം മാറത്തുള്ളൂ, മരുഭൂമിയിലെ ജലം കുടിച്ച് ദാഹം മാറാം. എന്നുവെച്ചാൽ അവിടെ വ്യവഹാരം അസംഭവമാണ്. ഇത് എല്ലാം കാനൽ ജലം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആര് വെള്ളം കുടിക്കുന്നു, ആർക്ക് ദാഹം ശമിക്കുന്നു, ഇതിനെന്താ സമാധാനം? രജ്ജുവിലെ സർപ്പം പോലെയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രജ്ജുവിലെ സർപ്പം കടിച്ച് ആരും മരിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സർപ്പം കടിക്കുന്നുണ്ട്, ആൾക്കാർ മരിക്കുന്നുണ്ട്. ഇതെല്ലാം രജ്ജു സർപ്പം പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? രജ്ജു സർപ്പം കടിച്ചാലും മറിക്കാറില്ല, പക്ഷെ ഇവിടെ മനുഷ്യൻ മരിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്താ ചോദ്യത്തിന്റെ താല്പര്യം? ഈ ഇത് ഒരു പ്രതിബിംബമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ വ്യവഹാരം എങ്ങനെ നടക്കും? ശാസ്ത്ര വ്യവഹാരം, ലൗകിക വ്യവഹാരം, വ്യവഹാരത്തെ രണ്ടായി തിരിക്കുന്നു. ഇന്ന് ലൗകിക വ്യവഹാരം, സഹജമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, മറ്റൊന്ന് ശാസ്ത്രീയ വ്യവഹാരം, ശാസ്ത്രത്തിൽ പറഞ്ഞതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിനൊക്കെ എന്താ നില? ഇവിടെ കാര്യകാരണ ബന്ധം വരത്തില്ല, കർമ്മവും ഫലവും എന്നുള്ള ബന്ധം വരത്തില്ല. വ്യവഹാരം അസിദ്ധി, ദോഷം, വ്യവഹാരം തന്നെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അത് നമ്മുടെ അനുഭവവിരുദ്ധമാണ്. വ്യവഹരിക്കുന്നുണ്ട്, ജലം കുടിച്ച മനുഷ്യന്റെ ദാഹം മാറുന്നു, സർപ്പം കടിച്ച മനുഷ്യർ മരിക്കുന്നു, ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഇതിനെങ്ങനെ പൊരുത്തപ്പെടുത്തും എന്നാണ്. നിഷദോഷ, ദോഷമില്ല, എന്തുകൊണ്ട്? സദാത്മന സത്യത്വ അഭ്യൂമ, കാണുന്നതെല്ലാം സദാത്മന സത്യത്വം, സദ്രൂപത്തിൽ ഇത് സത്യമാണ്. ആ സത്യത്വം സർവത്രയുണ്ട്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ മൂന്നായി തിരിക്കുന്നത്: ഒന്ന് വ്യാവഹാരികം, പ്രാതിഭാസികം, പിന്നെ പരമാർത്ഥം. അതിങ്ങനെ മൂന്നായി തിരിക്കുന്ന അത് അതുകൊണ്ടാണ്. സദാത്മന സത്യം, എല്ലാം സത്യമാണ്. കാരണം ഒരിടത്ത് അനുഭവത്തെ നിഷേധിക്കുമ്പോഴെങ്കിൽ അതിനൊരു സത്യത്വമുണ്ട്, അതാണ് സദാത്മന സത്യത്വം എന്ന് പറയുന്നത്. സ്വപ്നം നമ്മൾ പറയും മിഥ്യയാണ്, പക്ഷെ സ്വപ്നത്തിനൊരു സത്യത്വമുണ്ട്. നമുക്ക് പറയാം മിഥ്യയാണ് സ്വപ്നം, പക്ഷെ സ്വപ്നം കണ്ടില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. സ്വപ്നം എന്ന് പറയുന്ന അനുഭവം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. സ്വപ്നം എന്ന് പറയുന്ന അനുഭവത്തെ നിഷേധിക്കാൻ വയ്യ, നിഷേധിക്കാൻ വയ്യാത്ത എന്തുകൊണ്ട്? അതിലെന്തോ സത്യമുള്ളതുണ്ട്. എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ കഴിയുന്നില്ല, ഞാൻ സ്വപ്നമേ കണ്ടില്ല പറയാൻ കഴിയുന്നില്ല? അവിടെ അത്രയും പറയാൻ പറ്റും. എന്താണ്? സ്വപ്നം കണ്ടത്, പക്ഷെ അതിപ്പോ ഇല്ല, അതുകൊണ്ടത് പരമാർത്ഥമല്ല എന്ന് പറയും. പക്ഷെ സ്വപ്നം കണ്ടില്ല എന്ന് പറയാൻ വയ്യ, സ്വപ്നത്തെ നിഷേധിക്കാൻ വയ്യ. അതിനൊരു സത്യമുണ്ട്, അതൊരു പ്രതീതിയാണെങ്കിലും സത്യം. അതുകൊണ്ട് അതിനെ പറയും പ്രതീതി സത്യം. അത് പ്രതീതി സത്യമാണ്. ജാഗ്രത ജാഗ്രതയും സുഷുപ്തിയിലല്ല, അതുകൊണ്ട് ഇതിനെയും നിഷേധിക്കാം. ജാഗ്രത പരമാർത്ഥമാണ്, അനുഭവപ്പെടുന്നുണ്ട്. എനിക്കിപ്പോ ഇത് സത്യമായിട്ട് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ജാഗ്രതയിലിരുന്നുകൊണ്ടാണ് ഞാൻ സ്വപ്നത്തെയും സുഷുപ്തിയൊക്കെ നിരൂപണം ചെയ്യുന്നത്. എന്നാലും സുഷുപ്തിയിലിതില്ല. യുക്തി കൊണ്ട് പരിശോധിക്കുമ്പോൾ എനിക്ക് നിശ്ചയിക്കാൻ കഴിയും ഇത് സദാ ഉള്ളതല്ല. സദാ ഉള്ളതല്ലെങ്കിൽ ഇത് സത്യമുണ്ട്. ഞാൻ സത്യമായിട്ട് സദാ ഉള്ളതിനെ അംഗീകരിക്കുന്നു, സദാ നിലനിൽക്കുന്നു. അപ്പൊ ആ യുക്തിയുണ്ട്, ഞാൻ സദാ ഉണ്ട്. പക്ഷെ എന്റെ ജാഗ്രത സദാ ഇല്ല. ഞാൻ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും സമാധിയിലും എല്ലാം ഉണ്ട് ഞാൻ. പക്ഷെ എന്റെ ജാഗ്രത എല്ലായിടത്തും ഇല്ല. അതുകൊണ്ട് ജാഗ്രത സത്യമല്ല എന്ന് പറയാം. പക്ഷേ എനിക്ക് പറയാൻ കഴിയും എന്താണ്, എനിക്ക് ജാഗ്രത എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടായേയില്ല. സത്യമല്ല, പക്ഷെ അനുഭവത്തെ നിഷേധിക്കാൻ പറ്റും. അപ്പൊ നിഷേധിക്കാൻ വയ്യാത്തതുകൊണ്ട് എന്താണ്, ജാഗ്രതയും സത്യം തന്നെ. പക്ഷെ എന്ത് സത്യം? വ്യാവഹാരിക സത്യം. ഒന്ന് പ്രാതീതിക സത്യം, മറ്റൊന്ന് വ്യാവഹാരിക സത്യം. അങ്ങനെ ഒരു സത്യം ഇതിലെല്ലാം ഉണ്ട്. ഇതിലെങ്ങനെ ഈ സത്യത്വം വന്നു? സ്വപ്നത്തിൽ വന്നു, ജാഗ്രതയിൽ വന്നു. ഈ സത്യം ഇതിനെവിടുന്ന് കിട്ടി? അതാണ് ഇവിടെ പറയുന്നത്, സദാത്മന സത്യത്വം. എന്തൊക്കെ അനുഭവപ്പെടുന്നു, ജാഗ്രത ആയാലും ശരി, സ്വപ്നമായാലും ശരി, സമാധി ആയാലും ശരി, സുഷുപ്തി ആയാലും ശരി, സർവ അനുഭവങ്ങളും സദാത്മന സത്യം. സത്സ്വരൂപത്തിലത് സത്യമാണ്. കാരണം സത്ത് നിഷേധിക്കാൻ കഴിയുന്നില്ല. അവരുടെ നമ്മൾ നിഷേധിക്കുന്ന എന്താണ്? കേവലം പ്രതീതി. പ്രതീതിയെ നിഷേധിക്കുന്നു. ആ പ്രതീതി ഇല്ലാതായി, അങ്ങനെ നിഷേധിക്കുന്നു. പക്ഷെ പ്രതീതിയിലുള്ള സത്യത്വം നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? സത്യത്തിലാണ് ഈ പ്രതീതി. ബിംബത്തെ നമുക്ക് നിഷേധിക്കാം, അതുപോലെ കണ്ണാടിയും നിഷേധിക്കാൻ പറ്റില്ല. ഇതിനെല്ലാം, ഈ അനുഭവങ്ങളെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഇതിന്റെ ഒരു ആധാരമുണ്ട്. അതിനാണ് സത്തെന്നോ ചിത്തെന്നോ എല്ലാം പറയുന്നു. അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രതീതികൾ നിലനിൽക്കുന്നത്. അത് സത്താണ്. അതുകൊണ്ട് ഇതിനൊരു സത്യത്വമുണ്ട്. പക്ഷെ ഒന്നൊരു പ്രാതീതിക സത്യം. വെളിച്ചം പോലെ, സൂര്യന്റെ വെളിച്ചം അത് സ്ഥായിയാണ്, ദീർഘകാലമായി അങ്ങനെ നിൽക്കുന്നു. രാവും പകലും എല്ലാം ആ വെളിച്ചം പലതരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നു. ഇവിടുത്തെ സൂര്യന്റേതായി, ഇവിടുത്തെ ചന്ദ്രന്റേതായി, അഗ്നിയുടേതായി. അപ്പൊ സൂര്യന്റെ ആ പ്രകാശത്തിനൊരു സ്ഥായിത്വമുണ്ട്, അതും പ്രകാശമാണ്. അതിന് പ്രകാശത്വം, അതിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയും. മിന്നൽ പിണക്കിലും ഉണ്ട് പ്രകാശം, പക്ഷെ അത് ക്ഷണികമാണ്. ക്ഷണികമാണെങ്കിലും അതിന്റെ പ്രകാശത്വം, അത് സൂര്യന്റെ പ്രകാശത്വം നിന്നൊട്ടും വ്യത്യാസമില്ല. കാരണം അതിനെ നമുക്കൊരിക്കലും പ്രകാശമല്ല എന്ന് പറയാൻ കഴിയും. ക്ഷണികമാണെങ്കിലും പ്രകാശമല്ല എന്ന് പറയും. ഇപ്പൊ രണ്ടിലും തത്വമൊന്നുണ്ട്. സൂര്യന്റെ പ്രകാശം തന്നെയാണ് ക്ഷണികമായ ആ മിന്നൽ പിണറിലും ഇരിക്കുന്നു. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസം, ഒന്നിനെ കുറിച്ച് നമുക്ക് പറയും അത് അനാദി അനന്തമായി നിൽക്കുന്നു, മറ്റേതിനെ കുറിച്ച് പറയും അത് ക്ഷണികമാണ്. അതുപോലെ ഈ പ്രതീതികൾ, ആ പ്രതീതികൾ ക്ഷണികമാണ്. സ്വപ്നമായാലും ദജ്ജസ്വപ്നമായാലും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയും അത് മിഥ്യയാണ്, ക്ഷണികമാണെന്ന് പറയുന്നു. പക്ഷെ അതിനുള്ള ആ സത്യത്വം അതിനെ നമുക്ക് നിഷേധിക്കാൻ ചിന്തിക്കുന്നു. അതും സത്യത്തിന്റെ പ്രതീതിയാണ്. ജാഗ്രത അങ്ങനെ, അത് സൂര്യനെ പോലെ നിരന്തരം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ പ്രകാശസ്ഥായിയാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അതിന്റെ സത്യത്വം സ്ഥിരതയുള്ളതാണെന്ന് തോന്നിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു, വ്യാവഹാരിക സത്യം എന്ന് പറയുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഛായയായാലും ശരി, ബിംബമായാലും ശരി, സർവം എന്താണ്? സദാത്മന സത്യത്വം. സദ്രൂപത്തിൽ സർവവും സത്യമാണ്. സദ്രൂപത്തിൽ സർവവും സത്യമായതുകൊണ്ടാണ് ഇവിടെ അദ്വൈതം സിദ്ധമാകുന്നത്. പിന്നെ മിഥ്യ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് അത്? ക്ഷണികമാണ്, അതല്പമാണ് അതിന്റെ അനുഭവം. ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആപേക്ഷികമായിട്ട്, അതുകൊണ്ട് നമ്മൾ പറയുന്നു അത് ക്ഷണികമായതുകൊണ്ട് അത് അസത്യമാണ്, ഇത് സ്ഥായിയായതുകൊണ്ട് ഇത് സത്യമാണ്, ഇങ്ങനെ ധരിക്കുന്നു. ഇവിടെ സത്യമൊന്നും മിഥ്യ എന്ന് പറയുന്ന ഭേദമൊന്നും, പരമാർത്ഥം മനസ്സിലാക്കണമെങ്കിൽ സത്യം മാത്രമേ ഉള്ളൂ. മറിച്ചാണെങ്കിലോ മിഥ്യയുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്, സർവം ച നാമരൂപാദി സദാത്മനായി ഇവ സത്യം. നാമരൂപാദിയെ തന്നെ മിഥ്യയെന്നും പറയും സത്യമെന്നും പറയും, അതിന് വൈരുദ്ധ്യമില്ല. ഇവിടെ പറയുന്നു സർവം ച നാമരൂപാദി, ആ നാമരൂപങ്ങൾ സർവതും ഈ കാണുന്നതല്ല, സദാത്മന ഏവ സത്യം, സദാത്മന മാത്രമാണ് സത്യമായിരിക്കുന്നത്. അതിന്റെ വാസ്തവ സ്വരൂപത്തിലെ സത്യമാണ് ജാഗ്രത, സ്വപ്നവും സുഷുപ്തിയും എല്ലാം പരമാർത്ഥ രൂപത്തിലെല്ലാം സത്യമാണ്. പരമാർത്ഥ രൂപത്തിൽ മാത്രം എന്ന് എടുത്തു പറയുന്നു. വികാരജാതം, സർവവികാരങ്ങളെയും നമുക്ക് സത്യം എന്ന് പറയാം, സദാത്മന. പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യവസത്യം, മൃത്തിക സത്യമാണ്, നാമരൂപങ്ങൾ അസത്യം എന്ന് പറഞ്ഞല്ലോ. അതങ്ങനെ അത് പറയുന്നു സ്വതസ്തു അനൃതമേവ. പക്ഷെ നാമരൂപാദികളുടെ നിലയിൽ നോക്കിയാൽ അത് അനർത്ഥമാണ്. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നാമരൂപാദികൾ സത്യമാണ് സത്സ്വരൂപത്തിൽ, അതേ നാമരൂപാദികൾ സ്വരൂപത്തിൽ അനർത്ഥമാണ്. അപ്പൊ ഇത് തെറ്റിദ്ധാരണ ഉണ്ടാകും. ഇപ്പൊ അദ്വൈതത്തിൽ ഏതിനാണ് പ്രാധാന്യം? അപ്പോൾ വളരെ ലളിതമായി മനസ്സിലാക്കും, പ്രാധാന്യം സത്തിന് തന്നെയാണ്. ഇവിടെ പറയുന്ന അനർത്ഥത്തിനല്ല പ്രാധാന്യം, സത്തിനാണ് പ്രാധാന്യം, അനർത്ഥത്തിനല്ല. എന്തുകൊണ്ട് അനർത്ഥത്തിന് പ്രാധാന്യം വരുന്നില്ല? കാരണം പരമാർത്ഥത്തിൽ സത്ത് ഒന്നേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല, അതുകൊണ്ട് അതിന് പ്രാധാന്യമില്ല. സാധാരണ നമ്മൾ പറയും ഞാനി ഈ കാണുന്ന നാമരൂപങ്ങളെല്ലാം അസത്തായി കാണുന്നു, അങ്ങനെ സാധാരണ പറയാറുണ്ട്. ഇനി വേറെ രീതിയിലും പറയാറുണ്ട്, ഞാനി ഇതിനെല്ലാം സത്തായി കാണുന്നു, അങ്ങനെയും പറയാറുണ്ട്. ജ്ഞാനം അതാണ് ഇതിനെല്ലാം സത്തായി കാണുക, അതാണ് ജ്ഞാനം. അതോ തിരിച്ചു പറയുന്നതാണോ, ഇതിനെല്ലാം അനുരുദ്ധമായി കാണുന്നതാണോ ജ്ഞാനം? കാരണം നമ്മൾ പറയുന്നത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ, അതിന് നമ്മൾ ധരിക്കുന്ന എന്താണ്? ബ്രഹ്മത്തെ സത്യമായിട്ടും ജഗത്തിനെ മിഥ്യയായും കാണണം. എന്നാണ്. അങ്ങനെ ഒരർത്ഥമാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. ഞാൻ എങ്ങനെ കാണുന്നു, ഞാനിവിടെ ബ്രഹ്മത്തെ സത്യമായി കാണുന്നു, പ്രപഞ്ചത്തിനെ മിഥ്യയായി കാണുന്നു എന്നാണ്. ഇത് പറയുന്ന ഘട്ടത്തൊന്നും ജ്ഞാനിക്ക് രണ്ടനുഭവമുണ്ട്. ഒന്ന് പ്രപഞ്ചത്തെ സത്യമായി കാണുന്ന അനുഭവം, മറ്റൊന്ന് ബ്രഹ്മത്തെ സത്യമായി കാണുന്ന അനുഭവം, പ്രപഞ്ചത്തെ മിഥ്യയായി കാണുന്ന അനുഭവം. അങ്ങനെ രണ്ടനുഭവം ഉണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞ് വിശദീകരിച്ചു വരുമ്പോ സത്യത്തിനല്ല പ്രാധാന്യം, മിഥ്യയ്ക്കാണ് പ്രാധാന്യം വരുന്നത്. ഇത്രയും കൂടുതൽ എന്താ മിഥ്യയെ വർണ്ണിക്കാൻ, മിഥ്യയെ കുറിച്ച് ചർച്ച ചെയ്യാൻ? മിഥ്യ എന്ന് പറയുന്ന എന്തോ ഒന്നിനെ കണ്ടുകൊണ്ട് ചർച്ച ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് അദ്വൈതികളോട് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, അദ്വൈതികളും വിശിഷ്ടാദ്വൈതികളും ഇത്രയും വലിയ പ്രാധാന്യം കൊടുത്തൊരു മിഥ്യയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എന്താ ഈ മിഥ്യ, ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ? ഇങ്ങനെ പറയുന്ന മിഥ്യ യെസ് ഓർ നോ, രണ്ടു പറഞ്ഞാലും ദോഷമോ? അദ്വൈതത്തിന് ദോഷമില്ല. ആ മിഥ്യ ഉള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മവുമുണ്ട് മിഥ്യയുമുണ്ട് രണ്ടായി, അദ്വൈതമുണ്ട്. ഏകമേവ അദ്വിതീയം, അത് ശരിയാകാത്ത അത് പറയുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയണ, അങ്ങനെ ഒരു മിഥ്യയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്നത് ആ മിഥ്യ അങ്ങനെ ഒന്നില്ലെന്നാണ്. പിന്നെ ജഗത് മിഥ്യാത്വം എന്ന് പറയുന്ന നിങ്ങളുടെ വാദം അസംബന്ധമായി. മിഥ്യയില്ലെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ മിഥ്യയെ കുറിച്ച് എന്ത് പറയുന്നു? മിഥ്യ മിഥ്യ എന്ന് പിന്നെ എന്തിനു പറയുന്നു? ഇങ്ങനെ സാധാരണ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രാധാന്യം വരുന്നത്? സത്യത്തിന്റെ പ്രാധാന്യം മിഥ്യയ്ക്ക് കൊടുക്കുന്നുണ്ടാണ്. സത്യത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ മിഥ്യയ്ക്കും കൊടുത്ത് ചർച്ച ചെയ്യും. ഞാനിതെല്ലാം മിഥ്യയായി കാണുന്നു എന്നെല്ലാം പറയും. ഇതെല്ലാം കഴമ്പില്ലാത്ത പറച്ചിലുകളാണ്, അല്ലെങ്കിൽ അതിന്റെ കഴമ്പ് എന്താണെന്ന് മനസ്സിലാക്കാതെ പറയുന്നതാണ്. പക്ഷെ അങ്ങനെ പറയാറുണ്ട്, പുറകുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ പറയും ഇതിങ്ങനെ ജ്ഞാനിക്ക് മരുമരുചിക പോലെ ഇത് പ്രതീതമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ താല്പര്യം പിടികിട്ടത്തില്ല. സത്യം ഉണ്ടെന്ന് ധരിക്കുന്നത് പോലെ മിഥ്യം ഉണ്ടെന്ന് ധരിക്കുന്നു. അങ്ങനെ ഒരു മിഥ്യയെ കാണുന്നു ഞാൻ എന്നൊക്കെ ധരിക്കും, എല്ലാ അസംബന്ധമാണ്. അങ്ങനെ രണ്ടുണ്ടെങ്കിൽ സത്യമായ ബ്രഹ്മവും മിഥ്യയായ പ്രപഞ്ചവും നിൽക്കുകയാണെങ്കിൽ ഇവിടെ ദ്വൈതമായി. മിഥ്യ എന്ന് പറയുന്ന ഒരു ശബ്ദം പ്രയോഗിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അദ്വൈതത്തിൽ സത്യമിഥ്യകളെ തിരിക്കുന്ന എങ്ങനെ? മിഥ്യ ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, സത്യമായ ബ്രഹ്മത്തെ പോലെ മിഥ്യയായ ജഗത്തും ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. മിഥ്യയെ സംബന്ധിച്ച് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, മിഥ്യയെ സംബന്ധിച്ച് ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ മിഥ്യയെ സംബന്ധിച്ച് പ്രതീതി മാത്രം, കേവല പ്രതീതി മാത്രം, അതിന് പ്രാതീതിക സത്യം അതുണ്ട്. പ്രതീതി എന്ന് വെച്ചാൽ അനുഭവത്തിലുണ്ട്, അനുഭവത്തെ നിഷേധിക്കുന്നില്ല അത്രമാത്രം. അവിടെ തത്വജ്ഞന്റെ അനുഭവം ആ ജഗത്ത് മിഥ്യയായി നിലനിൽക്കുന്നു എന്നല്ല. മറിച്ച് എന്താണ്, ഇത് സത്യത്തിലെ അനുഭവമായിട്ടാണ്, സത്യത്തിലെ പ്രതീതിയായിട്ടാണ്. സത്യത്തിലെ പ്രതീതിയെ മിഥ്യയാക്കാൻ പറ്റത്തില്ല. സത്യത്തിൽ അനുഭവപ്പെടുന്നതല്ല സത്യം തന്നെ. അതുകൊണ്ട് ജ്ഞാനിക്ക് പ്രപഞ്ച സത്താണ് ആണ് പറഞ്ഞത്. സദാത്മന സത്യത്വഭ്യുമ, സദാത്മന ഇതിനെ സ്വീകരിച്ചിരിക്കുന്നു, ജ്ഞാനിയുടെ അനുഭവത്തിൽ പ്രപഞ്ച സത്ത് തന്നെ, വ്യവഹാര സത്ത് തന്നെ, ഈ പ്രതീതി സത്യം തന്നെ,